Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം. അപ്പോസ്തലിക പര്യടനത്തിന്റെ റിപ്പോർട്ടും വാർത്തകളുമാണ് ഈ പ്രക്ഷേപണത്തിൽ. തെക്കേ അമേരിക്കൻ രാജ്യങ്ങളായ ചിലി, പെറു എന്നീ രാജ്യങ്ങളിലേക്കാണല്ലോ പാപ്പ ഫ്രാൻസിസിന്റെ 22-ാമത് അപ്പോസ്തലിക പര്യടനം നടക്കുന്നത്. 18-ാം തീയതി വെള്ളിയാഴ്ച ചിലി സന്ദർശന പരിപാടികൾ സമാപിച്ച് അന്ന് തന്നെ സ്ഥലത്തെ വിമാനത്താവളത്തിൽ നിന്നും പാപ്പ പെറുവിന്റെ തലസ്ഥാന നഗരമായ ലീമയിൽ എത്തിച്ചേർന്നു. ലളിതമായ സ്വീകരണ ചടങ്ങിനെ തുടർന്ന് പാപ്പ സ്ഥലത്തെ അപ്പോസ്തലിക സ്ഥാനപതിയുടെ ഭവനത്തിൽ വിശ്രമിച്ചു. ഒരു ആൻഡസ് പർവ്വതരാജ്യമാണ് പെറു. ആമസോൺ വനാന്തരവും മാച്ചുപിച്ചു പുരാതന നാഗരികതയും ഇൻക സംസ്കാരികതയും ഇവ ലഭ്യമാക്കുന്ന പുരാവസ്തുശാസ്ത്ര സ്മാരകങ്ങളും പെറുവിനെ സംസ്കാര തനിമയും മനോഹാരിതയുള്ള രാജ്യമാക്കുന്നു. ശാന്തസമുദ്രത്തോട് തോളുരുമി കിടക്കുന്ന ലീമയാണ് തലസ്ഥാനം. ജനുവരി 19-ാം തീയതി വെള്ളിയാഴ്ച പെറുവിൽ പാപ്പ ഫ്രാൻസിസിന്റെ പ്രഥമ ദിന പരിപാടിക്ക് ഏറെ പ്രാധാന്യമുണ്ട്. തദ്ദേശ ജനതകളുടെ പക്കലേക്കുള്ള സന്ദർശനമാണിത്. വേദിയാകുന്നത് തലസ്ഥാന നഗരത്തിൽ നിന്നും 860 കിലോമീറ്റർ അകലെയുള്ള പൂവർത്തോ മൾദൊനാദോ എന്ന ചെറിയ നഗരമാണ്. പാപ്പായും സംഘവും വിമാനത്തിൽ പ്രാദേശിക സമയം രാവിലെ 8:30 ലീമയിൽ നിന്നും പുറപ്പെട്ടു. 10:15 പൂവർത്തോ മൾദൊനാദോയിലെ വിമാനത്താവളത്തിൽ ഇറങ്ങി. സ്ഥലത്തെ വികാരിയേറ്റിൽ 200,000-ലേറെ കത്തോലിക്കരുണ്ട്. 21 ഇടവകകളും 4 വലിയ ദേവാലയങ്ങളും 40 വൈദികരും 18 സന്യാസിനിമാരും ജോലി ചെയ്യുന്നു. സ്ത്രീകളുടെ പ്രത്യേക രൂപീകരണത്തിനായി സന്നദ്ധ സേവകരും അധ്യാപകരുമുണ്ട്. ഔപചാരികതയില്ലാത്ത സ്വീകരണമായിരുന്നു. സ്ഥലത്തെ അപ്പോസ്തലിക വികാരി ഡൊമിനിക്കൻ സഭാംഗമായ ബിഷപ്പ് ഡേവിസ് മർത്തിനസ് അഗ്വീരെ, തദ്ദേശീയരായ ധാരാളം കുടുംബങ്ങളും കുട്ടികളുടെ സാന്നിധ്യവും തദ്ദേശ ജനതയുടെ നൃത്ത നിത്യങ്ങളും സംഗീത ചുവടുകളും പാപ്പായെ വരവേറ്റു. തുടർന്ന് തദ്ദേശ ജനതയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി 4 കിലോമീറ്റർ അകലെ ദൈവമാതാവിന്റെ നാമത്തിലുള്ള ആധുനിക സ്റ്റേഡിയത്തിലേക്കാണ് പാപ്പ വിമാനത്താവളത്തിൽ നിന്നും കാറിൽ പുറപ്പെട്ടത്. പരിസ്ഥിതി സൗഹൃദമായ ഇലക്ട്രിക് കാറിൽ പാപ്പ സ്റ്റേഡിയത്തിൽ പ്രവേശിച്ചു. അവിടെ വിവിധ ഗോത്രങ്ങളിൽപ്പെട്ട ഏകദേശം 4,000 പേർ സന്നിഹിതരായിരുന്നു. അപ്പോസ്തലിക് വികാർ ബിഷപ്പ് മാർട്ടിനസും ഒരു മത അധ്യാപകനും ജനങ്ങളുടെ പേരിൽ പാപ്പയ്ക്ക് സ്വാഗതം ആശംസിച്ചു. പാപ്പ അവരെ അഭിസംബോധന ചെയ്തു.
പ്രിയ സഹോദരങ്ങളെ, പൊതുവെ നിങ്ങളെക്കുറിച്ച് ആമസോണിയൻ എന്ന് പറയാമെങ്കിലും നിങ്ങൾ വിവിധ സമൂഹങ്ങളിൽ നിന്നും വരുന്നവരാണെന്നറിയാം. ദൈവമേ, ഞങ്ങൾ നിൽക്കുന്ന ഈ ഭൂമി വിശുദ്ധമാണ്. പാദരക്ഷകൾ അഴിച്ചു വയ്ക്കേണ്ടതുണ്ട്. ആമസോണിയൻ ജനതയുടെ വൈവിധ്യമാർന്ന രൂപഭാവങ്ങളും ജൈവ വൈവിധ്യങ്ങളും ദൈവമേ എത്ര മോഹനം, മനോഹരം! ഈ ദൈവിക മഹിമാവ് മനുഷ്യരിലും സൃഷ്ടിയിലും ഭൂമിയിലും സംരക്ഷിക്കപ്പെടണമെന്ന സന്ദേശവുമായിട്ടാണ് താൻ വന്നത്. ഇവിടുത്തെ ജനങ്ങളെ കേൾക്കാനും മനസ്സിലാക്കാനുമാണ് താൻ വന്നത് എന്ന് പാപ്പ പ്രസ്താവിച്ചു. ഈ മണ്ണിൻ്റെ സമ്പത്ത് നശിപ്പിക്കപ്പെടരുത്, സംരക്ഷിക്കപ്പെടണം. അങ്ങനെ ദൈവത്തിൻ്റെ സൃഷ്ടി ഭൂമുഖത്ത് എന്ന് മനോഹരമായിരിക്കണം. നാം ഇവിടെ സഹോദരങ്ങളായി രമ്യതയിൽ ജീവിക്കണം. സഭയുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് ഒരു സ്ഥാനവും ഇടവുമുണ്ട്. പ്രകൃതിയുടെയും ഭൂമിയുടെയും സംരക്ഷണത്തിൻ്റെ പേരിൽ ഇവിടെ വസിക്കുന്ന തദ്ദേശ ജനത, ഓരോ സ്ത്രീയും പുരുഷനും ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. തദ്ദേശ ജനത അടിച്ചമർത്തപ്പെടുന്നുണ്ട്. അവർക്ക് ഭൂമി നഷ്ടമാകുന്നുണ്ട്. കാടിൻ്റെ മക്കൾക്ക് തലചായ്ക്കാൻ ഇടമില്ലാതാകുന്നുണ്ടെന്നും മനസ്സിലാക്കുന്നു. ഈ നാടിൻ്റെ മക്കൾ ആദരിക്കപ്പെടണം. സംവാദം, അംഗീകാരം എന്നിവ അവരുമായുള്ള ഇടപഴകലുകളിൽ ഉന്നതസ്ഥരും നേതാക്കളും ഭരണകർത്താക്കളും എപ്പോഴും മാനിക്കേണ്ടതാണ്. അവരുടെ ഭാഷ, സംസ്കാരം, ആത്മീയത, പാരമ്പര്യങ്ങൾ, അവകാശങ്ങൾ എന്നിവ സംരക്ഷിക്കപ്പെടണം. പ്രത്യേകിച്ച് വൻ പദ്ധതികൾ നടപ്പാക്കാൻ ശ്രമിക്കുകയും തദ്ദേശ ജനതയുടെ ഭൂമി തച്ചുടയ്ക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യങ്ങളിൽ സംവാദത്തിൻ്റെയും തീരുമാനങ്ങളുടെയും പങ്കാളികൾ ആ ജനങ്ങൾ തന്നെയായിരിക്കണം, തദ്ദേശ ജനതയായിരിക്കണം. അങ്ങനെ പൊതുഭവനമായ ഭൂമി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എല്ലാവരുടേതുമാണെന്ന് പാപ്പ ഫ്രാൻസിസ് ഉദ്ബോധിപ്പിച്ചു.
വീണ്ടും തദ്ദേശ യുവജനങ്ങൾക്കായുള്ള സ്ഥാപനത്തിലേക്കാണ് പാപ്പ പുറപ്പെട്ടത്. ഹോർഹെ ബസാദ്രെ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് തദ്ദേശ യുവജനങ്ങൾക്കായുള്ള ഉന്നത നിലവാരമുള്ള സാങ്കേതിക സ്ഥാപനമാണ്. 1200 വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾക്ക് ഒരേ സമയം വിവിധ സാങ്കേതിക വിഷയങ്ങളിൽ പരിശീലനം നേടാനുള്ള സൗകര്യങ്ങളും പരിസരവും ഹോർഹെ ബസാദ്രെ സാങ്കേതിക സ്ഥാപനത്തിൽ ലഭ്യമാണ്. തുടർന്ന് പാപ്പ യുവജനങ്ങളെ അഭിസംബോധന ചെയ്തു.
പ്രിയ യുവജനങ്ങളെ, നിങ്ങൾ അതിരുകൾ കടന്നു വന്നിരിക്കുകയാണ്. ക്രിസ്തുവിന്റെ അതിരുകളില്ലാത്ത സഭയുടെ രൂപമാണിത്. നമുക്ക് ഒരു കൂട്ടായ്മയുടെ സംസ്കാരം വളർത്താം, പ്രത്യാശയിൽ ജീവിക്കാം, പ്രത്യാശയിൽ വളരാം. എന്നാൽ വലിച്ചെറിയൽ സംസ്കാരത്തെക്കുറിച്ച് ഞാൻ ആവർത്തിച്ച് നിങ്ങളോട് പ്രസ്താവിച്ചിട്ടുണ്ട്. എ കൾച്ചർ ഓഫ് വേസ്റ്റ്, അത് അപരനെ പുറത്താക്കുന്നത് മാത്രമല്ല, പിന്നെയും ഒരു പടി കൂടെ കടന്ന് സഹോദരനെ നിശബ്ദനാക്കുന്നു, അവഗണിക്കുന്നു, താല്പര്യമില്ലാത്തതൊക്കെ എറിഞ്ഞു കളയുന്നത് പോലെ ഒറ്റപ്പെടുത്തുന്ന ഉപഭോഗ സംസ്കാരത്തിൽ നാം മറ്റുള്ളവരെ അവഗണിക്കുന്ന രീതിയാണിത്. അപരന്റെ യാതനകളെക്കുറിച്ച് ചിന്തിക്കുന്നതേയില്ല. വ്യക്തിയെ ഒന്നുമല്ലാതാക്കുന്ന അവസ്ഥയാണ് വലിച്ചെറിയൽ സംസ്കാരം. വ്യക്തിയെ മുഖമില്ലാത്തവനാക്കി അവഗണിക്കുന്നു. എല്ലാം സ്വാർത്ഥമായി സ്വന്തമാക്കുന്ന ഒരു മാതൃത്വമില്ലാത്ത സംസ്കാരം. നമ്മയെല്ലാം ദൈവമാതാവിൻ്റെ പാദാന്തികത്തിൽ സമർപ്പിക്കാം. അമ്മ നമ്മെ സംരക്ഷിക്കട്ടെ, നയിക്കട്ടെ, തനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണേ എന്ന് പാപ്പ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് പ്രഭാഷണം ഉപസംഹരിച്ചത്.
ഹോഗർ പ്രിൻസിപ്പിത്തോ, പാവങ്ങളും പരിത്യക്തരും അനാഥരുമായ കുഞ്ഞുങ്ങൾക്കും യുവജനങ്ങൾക്കുമുള്ള 1996 മുതൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണിത്. 35 കുഞ്ഞുങ്ങളെ പാപ്പ നേരിൽ സന്ദർശിച്ച് തലോടി ആശീർവദിച്ചു. യാത്ര പറയും മുൻപേ അവിടുത്തെ ശുശ്രൂഷകർ, സഹകാരികൾ, അധികാരികൾ എന്നിവരെ പാപ്പ അഭിസംബോധന ചെയ്തു.
നാം ക്രിസ്തുമസ് ആഘോഷിച്ചതേയുള്ളൂ. ഹൃദയങ്ങൾ ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയാൽ തരളിതമായിരുന്നു. അവിടുന്ന് നമ്മുടെ നിധിയാണ്. ആ ഉണ്ണിയുടെ മറുരൂപങ്ങളാണ് ഈ സ്ഥാപനത്തിലെ കുഞ്ഞുങ്ങൾ. കുഞ്ഞുങ്ങളായ നിങ്ങളുടെ സംരക്ഷകരും കാവൽക്കാരുമാണ് ഞങ്ങൾ മുതിർന്നവർ. നിങ്ങൾ അർഹിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സംരക്ഷണം നൽകാതെ പോയ അവസരങ്ങൾക്ക് മാപ്പിയാചിക്കുന്നു. നിങ്ങളുടെ ഇളം ജീവിതങ്ങൾ പ്രത്യാശ പകരുന്നതാണ് ലോകത്തിന്. അതുപോലെ നിങ്ങളുടെ പാട്ടും കളിയും ചുവടും നൃത്തവുമെല്ലാം പ്രത്യാശയുടെ പ്രതീകമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അവ എപ്പോഴും ചുറ്റും പ്രസരിക്കുന്നുണ്ട്. അതിന് നന്ദി പറയുന്നു. നിങ്ങളെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും പരിചരിക്കുകയും വളർത്തുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഈ നല്ല സ്ഥാപനത്തെക്കുറിച്ച് സന്തുഷ്ടിയുണ്ട്. അതിൽ അഭിമാനിക്കുന്നു. ദൈവം ഇനിയും നിങ്ങളെയും എന്നെയും സ്നേഹിക്കുന്നുവെന്നും പരിപാലിക്കുന്നെന്നും ഉറപ്പു തരുന്നതാണ് ഈ സ്ഥാപനം ഹോഗാർ പ്രിൻസിപ്പിത്തോ. ഇതെന്നും പാവങ്ങളായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവസ്നേഹത്തിൻ്റെ സ്രോതസ്സായി നിലകൊള്ളട്ടെ.
സമ്മാനങ്ങൾ നൽകിയ പാപ്പ കുട്ടികളുടെ പാട്ട് കേട്ടുകൊണ്ടാണ് വേദി വിട്ടത്. ചെൻട്രോ പാസ്റ്റോറാലെ അപക്തോണെ, ഈ സ്ഥാപനം ഡൊമിനിക്കൻ മിഷണറി ഹൊസെ അൽവാരസ് ഫെർണാണ്ടസിന്റെ സ്മരണാർത്ഥം ആരംഭിച്ചിട്ടുള്ളതാണ്. പൂർണമായും തദ്ദേശ ജനതകൾക്കു വേണ്ടി ജീവൻ സമർപ്പിച്ച പ്രേക്ഷിതനാണ് അപക്തോണെ. പുണ്യാത്മാവായ ജ്ഞാനവൃദ്ധൻ എന്നാണ് ഈ വാക്കിന് തദ്ദേശ ഭാഷയിൽ അർത്ഥം. തദ്ദേശ ഭാഷയിലെ നിഘണ്ടു, വ്യാകരണം എന്നിങ്ങനെ അദ്ദേഹത്തിന്റെ സംഭാവനകൾ നിരവധിയാണ്. 1995 ഈ പ്രസ്ഥാനത്തിന്റെ തുടക്കം. സന്ദർശനാനന്തരം അപക്തോണയിൽ ആമസോണിയൻ തദ്ദേശ ജനതകളുടെ പ്രതിനിധികൾക്കൊപ്പം പാപ്പ ഉച്ചഭക്ഷണം കഴിച്ചു. തന്റെ സന്ദർശനത്തിന്റെ സ്മരണാർത്ഥം ഈജിപ്തിലേക്ക് കുടിയേറുന്ന തിരുക്കുടുംബത്തിന്റെ മരത്തിൽ കൊത്തിയ ഒരു നിമ്നോദന ചിത്രണം സമ്മാനിക്കുകയും ചെയ്തു. പ്രാദേശിക സമയം 2:20 കാറിൽ പൂവർത്തോ മാൽഡൊനാദോ വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ടു. വൈകാതെ അവിടെ നിന്നും ലീമായിലേക്കാണ് പറന്നുയർന്നത്. വൈകുന്നേരം 4:10 പാപ്പയുടെ വിമാനം ലീമ വിമാനത്താവളത്തിന്റെ സ്വകാര്യ ലോഞ്ചിൽ നിർത്തി. എയർബേസിലെ കപ്പേള സന്ദർശിച്ച് പാപ്പ അല്പസമയം അവിടെ പ്രാർത്ഥിക്കുകയും വിട പറയും മുൻപേ മരത്തിൽ തീർത്ത ക്രിസ്ത്യാനികളുടെ സഹായിയായ കന്യകാനാഥയുടെ 1 മീറ്റർ വലുപ്പമുള്ള ബഹുവർണ പ്രതിമ കപ്പേളയിൽ സ്ഥാപിക്കുന്നതിന് എയർപോർട്ട് ചാപ്പിളിനെ ഏൽപ്പിച്ചു. ലീമ വിമാനത്താവളത്തിൽ നിന്നും കാറിൽ ഉടനെ പുറപ്പെട്ടത് നഗരമധ്യത്തിലെ പ്രസിഡന്റിന്റെ മന്ദിരത്തിലേക്കാണ്. പലാസോ ദി ഗുബിയർനോ പെറുവിന്റെ പ്രസിഡൻഷ്യൽ മന്ദിരം വിസ്തൃതവും ചരിത്രപരവുമാണ്. ഫ്രഞ്ച് ബറൂക്ക് വാസ്തുഭംഗിയും തനിമയും കൊണ്ട് നഗരമധ്യത്തിലേറെ ശ്രദ്ധേയമാണ് ഈ മന്ദിരം. കൃത്യം 4:30 പാപ്പ ഫ്രാൻസിസ് കാറിൽ എത്തിച്ചേർന്നു. പ്രസിഡന്റ് പെദ്രോ പാബ്ലോ കുസിൻസ്കിയും സംഘവും പാപ്പയെ വരവേറ്റു. വിശിഷ്ടാതിഥികളുടെ ഗ്രന്ഥത്തിൽ സമാധാന സന്ദേശം കുറിച്ചു. രാഷ്ട്രപ്രതിനിധികളും നയതന്ത്ര പ്രതിനിധികളുമായി 500-ൽ അധികം പേർ വേദിയിൽ സന്നിഹിതരായിരുന്നു. പ്രസിഡന്റ് പെദ്രോ എല്ലാവരെയും പരിചയപ്പെടുത്തി പാപ്പയ്ക്ക് സ്വാഗതം പറഞ്ഞു.
Bienvenido, Santo Padre, Papa Francisco. Bienvenido a esta casa de gobierno. Bienvenidas.
പെറുവിയൻ രാഷ്ട്രപ്രതിനിധികളെയും നയതന്ത്ര പ്രതിനിധികളെയും പാപ്പ ഫ്രാൻസിസ് ഇങ്ങനെ അഭിസംബോധന ചെയ്തു.
Señor presidente, miembros del gobierno y del cuerpo diplomático, distinguidas autoridades.
പ്രത്യാശയിൽ ഐക്യപ്പെട്ട് യുണൈറ്റഡ് ഇൻ ഹോപ്പ് എന്ന പെറു സന്ദർശനത്തിന്റെ ആപ്തവാക്യം പാപ്പ യുവജനങ്ങളെ ആദ്യം അനുസ്മരിപ്പിച്ചു. ഇന്നാട്ടിലെ യുവജനങ്ങൾ സമൂഹത്തിന്റെ സജീവ സമ്പത്തുക്കളാണ്. പ്രത്യാശയുള്ളൊരു ഭാവിക്കായി പരിശ്രമിക്കാൻ അവരുടെ നവോന്മേഷവും ശക്തിയും ബലതന്ത്രവും ഉപയുക്തമാണ്. നവമായ ദൃഷ്ടിയോടെ നിങ്ങളുടെ പൂർവീകരുടെ ലോലമായ കരുത്തിനെയും അറിവിനെയും ഉൾക്കൊള്ളാൻ നിങ്ങൾ പരിശ്രമിക്കണം. അത് നിങ്ങൾക്കെന്നും സഹായകമായിരിക്കും. ഈ നാടിൻ്റെ പ്രത്യാശയ്ക്ക് വിശുദ്ധിയുടെ ഒരു പരിവേഷമുണ്ടെന്ന് അനുസ്മരിപ്പിക്കട്ടെ. മൊത്തമായ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ വിശ്വാസദീപ്തി പരത്താൻ വേണ്ടുവോളം പുണ്യാത്മാക്കളെ, വിശുദ്ധാത്മാക്കളെ പെറു വളർത്തിയിട്ടുണ്ട്. മാർട്ടിൻ ഡി പോറസിന്റെ പേര് മാത്രം പറഞ്ഞാൽ മതി. 2 സംസ്കാരങ്ങളിൽ വളർന്ന ഒരാൾ സ്നേഹത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുമ്പോൾ ജീവിതം എങ്ങനെ സമ്പന്നമാക്കാമെന്ന് മാർട്ടിൻ ഡി പോറസ് തെളിയിച്ചു തന്നു. ഇവിടുത്തെ ജനങ്ങളെ ഐക്യത്തിലേക്ക് നയിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്ന പ്രത്യാശയുടെ ഭാവി നിങ്ങളുടെ സവിശേഷതയാണ്. അതിനാൽ പ്രത്യാശയുടെ നമുക്ക് ഭാവിക്കായി കൈകോർക്കാം, ഒത്തൊരുമിച്ച് പരിശ്രമിക്കാം.
Que Santa Rosa de Lima interceda por cada uno de ustedes y por esta bendita nación. Nuevamente, gracias.
പ്രഭാഷണാനന്തരം പാപ്പ ഫ്രാൻസിസ് പ്രസിഡന്റ് പെദ്രോ കുസിൻസ്കിയുമായി സ്വകാര്യ കൂടിക്കാഴ്ച നടത്തുകയും കുടുംബാംഗങ്ങളെ പരിചയപ്പെടുത്തുകയും സമ്മാനങ്ങൾ കൈമാറുകയും ചെയ്തു. പാപ്പ ഫ്രാൻസിസിന്റെ സ്ഥാനിക മെഡലാണ് പ്രസിഡന്റിന് സമ്മാനിച്ചത്. അതിൽ ഒരു വശത്ത് വെള്ളിയിൽ തീർത്ത പ്രതലത്തിൽ ഉയർന്നു നിൽക്കുന്ന പാപ്പയുടെ ചിത്രണവും മറുഭാഗത്ത് പെറുവിന്റെ പുണ്യാത്മാക്കളായ റോസ് ദേ ലീമ, മാർട്ടിൻ ഡി പോറസ്, ജുവാൻ മാർഷ്യസ്, ഫ്രാൻസിസ് സൊലാനോ, തുറുവിയോ ദേ മൊഗ്രോവേയോ എന്നിവരുടെ മുകളിലേക്ക് ദൈവാരൂപി പ്രാവിന്റെ രൂപത്തിൽ പറന്നിറങ്ങുന്ന ചിത്രവുമാണ്. പ്രസിഡൻഷ്യൽ മന്ദിരത്തിൽ നിന്നിറങ്ങിയ പാപ്പ എല്ലാവരോടും യാത്ര പറഞ്ഞ് അടുത്തുള്ള വിശുദ്ധ പത്രോസിന്റെ ദേവാലയത്തിലേക്ക് നടന്നാണ് നീങ്ങിയത്. 16-ാം നൂറ്റാണ്ടിൽ ഈശോ സഭാംഗങ്ങൾ പണി കഴിപ്പിച്ചതാണ് ഈ ദേവാലയം. പ്രാദേശിക സമയം വൈകുന്നേരം 5:45 വിശുദ്ധ പത്രോസിന്റെ ദേവാലയത്തിൽ പ്രവേശിച്ച പാപ്പ ഏതാനും നിമിഷങ്ങൾ നിശബ്ദമായി പ്രാർത്ഥനയിൽ ചെലവഴിച്ചു. തുടർന്ന് സങ്കീർത്തിയിൽ വെച്ച് 100-ൽ അധികം ഈശോ സഭാംഗങ്ങളുമായി പാപ്പ കൂടിക്കാഴ്ച നടത്തി. വൈകുന്നേരം 6:45 കാറിൽ 7 കിലോമീറ്റർ അകലെയുള്ള വത്തിക്കാൻ സ്ഥാനപതിയുടെ മന്ദിരത്തിലേക്ക് പാപ്പ മടങ്ങിയത്. അവിടെ അത്താഴം കഴിച്ച് പാപ്പ വിശ്രമിച്ചു. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് പാപ്പ ഫ്രാൻസിസിന്റെ 22-ാമത് അപ്പോസ്തലിക യാത്രയുടെ 5-ാം ദിവസം വെള്ളിയാഴ്ചത്തെ റിപ്പോർട്ടാണ്. ഇത് അവതരിപ്പിച്ചത് സിസ്റ്റർ റൂബിനി CTC, ഫാദർ വില്യം നെല്ലിക്കൽ എന്നിവരാണ്.